നിയോ ക്ലാസിസം. പേജ് 83-12. നിയോ ക്ലാസിക്കൽ വിമർശം ഒരാമുഖം. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാഹിത്യ കാലാവസ്ഥയാണ് നിയോ ക്ലാസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ രാഷ്ട്രത്തിലും നിയോ ക്ലാസിസത്തിൻ്റെ ഉദയാസ്തമയങ്ങൾ ഏകകാലത്തല്ല സംഭവിച്ചത്. ക്ലാസിസത്തിൻ്റെ വസ്തുനിഷ്ഠതയും നിയന്ത്രണവും അനശുദ്ധ കാന്തിയും സമർജാക്കാനുള്ള സബോധയജ്ഞത്തിൻ്റെ ഫലമാണ് നിയോ ക്ലാസിസം. നവോത്ഥാന കാലഘട്ടത്തിലെ അപചിതയ ദശയിലാണ് നിയോ ക്ലാസിസം ഉരുത്തിരിഞ്ഞു വന്നത്. സാഹിത്യ വിമർശകർ ആവിഷ്കരിച്ച പല തത്വങ്ങളും ചട്ടങ്ങളായി സ്വീകരിക്കപ്പെടുകയാണ് അക്കാലത്തുണ്ടായത്. ഇറ്റാലിയൻ വിമർശകർ നാടകത്തിലെ ഐക്യത്രയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, നിയോ ക്ലാസിക്കൽ നാടകകൃത്തുക്കൾ ഐക്യത്രയത്തിന് എതിരായി ചിലപ്പോഴെല്ലാം പ്രതികരിച്ചിരുന്നു എന്നത് മാത്രം സത്യമാണ്. എന്നിരിക്കലും ഐക്യത്രയത്തെ അവർ ഏറെയും കൂറ് സ്വീകരിക്കുക തന്നെയാണ് ചെയ്തത്. റിനയൻസസ് കാലഘട്ടത്തിലെ ഭാഷാപരമായ സ്വാതന്ത്ര്യത കവികൾ അനുഭവിച്ചിരുന്നു. പിന്നീട് അരുതായ്മകളുടെ പട്ടികകൾ രൂപപ്പെട്ടു വന്നു. ഭാഷ ഒരു പെരുമാറ്റ രീതിയായി അപതിച്ചു. ഒപ്പം ഭാഷയെ പരിരക്ഷിക്കേണ്ടുന്ന പോലീസായി അക്കാദമികൾ വന്നു. സർക്കാരിൻ്റെ അനുവാദത്തോടെയാണ് അക്കാദമികൾ തുറക്കപ്പെട്ടതെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഇത്തരം അക്കാദമികളിൽ ഒന്നാമത്തേതായ അക്കാദമിക് ദെല്ല ക്രൂസുക്ക 1552 ഫ്ലോറൻസിലെ സ്ഥാപിതമായി. ഭാഷയിലെ അശുദ്ധികളുടെ ഉച്ചാടനമായിരുന്നു പ്രസ്തുത സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജർമ്മനി, സ്പെയിൻ, പോർട്ടുഗൽ, ഫ്രാൻസ് മുതലായ ദേശങ്ങളിൽ അക്കാദമികൾ മുളച്ചു പൊന്നാൻ തുടങ്ങി. ഇവയിലേറ്റവും പ്രശസ്തം ഫ്രഞ്ച് അക്കാദമി ആയിരുന്നു. 1635 രാജാംഗീകാരം ഫ്രഞ്ച് അക്കാദമിക്ക് കിട്ടി. ചട്ടങ്ങൾ മൂലം ഫ്രഞ്ച് ഭാഷയ്ക്ക് നിയതത്വം നൽകുക, അതിന് കാലശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക, ശുദ്ധി ഉണ്ടാക്കുക എന്നിവയായിരുന്നു അക്കാദമിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഇതിനുവേണ്ടി ഒരു നിഘണ്ടു, ഒരു വ്യാകരണം, ഒരു കാവ്യശാസ്ത്ര ഗ്രന്ഥം, ഒരു പ്രഭാഷണ ശാസ്ത്ര ഗ്രന്ഥം എന്നിവ സമ്പാദനം ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടു. പേജ് 84. 1694 നിഘണ്ടു വെളിച്ചം കണ്ടു. പിന്നീടൊരു വ്യാകരണ ഗ്രന്ഥവും പ്രകാശിപ്പിച്ചതായി അറിയാം. ശേഷമുള്ള വിഷയങ്ങളിൽ പുസ്തകങ്ങൾ ഇറക്കാൻ അക്കാദമിക്ക് കഴിയാതെ പോയി. ഇംഗ്ലണ്ടിലും ഒരു അക്കാദമിയുടെ സംസ്ഥാപനം നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അത് പക്ഷേ സംക്ഷാതമായില്ല. അക്കാദമികളുടെ സംസ്ഥാപനം നിശ്ചിതമാകണമങ്ങൾക്ക് വേണ്ടിയുള്ള പൊതു താല്പര്യത്തിൻ്റെ ബാഹ്യലക്ഷണമായിരുന്നുവെന്ന് പറയാം. സാമാന്യ തത്വങ്ങളുടെ നിർദ്ധാരണത്തിന് സർവസ്ഥ സമർത്ഥരായ വിദഗ്ധരെ ആയിരുന്നു അന്ന് ആവശ്യം. വിദഗ്ധർ പറയട്ടെ, നമുക്കനുസരിക്കുക എന്നാവും എഴുത്തുകാർ അന്ന് ഉള്ളിൽ കരുതിയത്. നിയോ ക്ലാസിസത്തിലേക്ക് ചെല്ലാനുള്ള പൊതുവഴിയായി തീർന്നു ഇപ്പറഞ്ഞ കമ്പം. വിദഗ്ധരിൽ നിന്ന് പതിയെ പതിയെ വിദഗ്ധത തട്ടിയെടുത്തുകൊണ്ട് യുക്തിവിചാരം അരങ്ങു കീഴടക്കുന്നത് ആ കാലഘട്ടത്തിൽ നാം കാണും. 18-ാം നൂറ്റാണ്ടിൽ യുക്തിവിചാരം നിയോ ക്ലാസിസത്തിൻ്റെ ശിരസായി തീർന്നു. യുക്തിബോധ കാലഘട്ടമെന്നും ബോധോദയ കാലഘട്ടമെന്നുമാണ് ആ കാലയളവ് ഇന്നും വ്യവഹരിക്കപ്പെടുന്നത്. നിയോ ക്ലാസിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഹൃദയം ഫ്രാൻസായിരുന്നു. ഫ്രഞ്ച് സാഹിത്യമെന്ന യൂറോപ്യൻ സാഹിത്യത്തെ ആകമാനം സ്വാധീനിച്ചിരുന്നു. നിയോ ക്ലാസിക്കൽ കാലഘട്ടം 1635 ആരംഭിച്ചുവെന്ന് പറയാം. ആ വർഷമാണല്ലോ ഫ്രഞ്ച് അക്കാദമിക്ക് രാജാംഗീകാരം ലഭിച്ചത്. ആ വർഷം തന്നെയാണ് കോർണേലി മീഡിയയുടെ ദുരന്തകഥ ഉപജീവിച്ചെഴുതിയത് നാടകം പുറത്തു വരുന്നത്. അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ ദസ്സെട്ട് നാടകവും വെളിച്ചം കണ്ടു. ആ നാടകം അന്ന് വാദപ്രതിവാദങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് അഴിച്ചുവിട്ടത്. സാഹിത്യത്തിലെ ഫലശ്രുതിയിലല്ല, കൃത്യതയിലാണ് കോർണേലി ഏറെ ശ്രദ്ധിച്ചത്. നിയോ ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ അന്തസത്ത ക്ലാസിസമായി മാറുന്നു. പഴമയുടെ വെറും അനുകരണമായി നിയോ ക്ലാസിസത്തെ കാണുന്നത് ശരിയല്ലെന്ന് ഒരു പക്ഷമുണ്ട്. ഒരു ഉദാഹരണം മാത്രം തൊട്ടു കാണിക്കാം. പ്രാചീന നാടകങ്ങളിൽ കോറസ് ഒരു നിദാന്ത സാന്നിധ്യമായിരുന്നു. എന്നാൽ നിയോ ക്ലാസിക്കൽ ട്രാജഡികളിൽ കോറസ് ഒരു പതിവായിരുന്നില്ല. വാസ്തവത്തിൽ സാഹിത്യത്തിലെ പ്രാചീനതയിൽ നിന്നും പ്രചോദിതമായ പുതിയ സാഹിത്യ മാതൃകയാണ് നിയോ ക്ലാസിസം വിലയിരുത്തപ്പെടേണ്ടത്. വ്യക്തിയെ എന്ന അധികം സ്വഭാവത്തെയാണ് നിയോ ക്ലാസിസ്റ്റുകൾ പ്രതിനിധീകരിച്ചത്. ഉന്മത്തഭാവങ്ങളെ അവർ തിരസ്കരിച്ചു. 1674 ബല്ലൂ രചിച്ച കാവ്യകല എന്ന നിബന്ധത്തിൽ നിയോ ക്ലാസിസത്തിൻ്റെ തത്വസംഹിത ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കഥാപാത്രത്തെയോ ഏറെ വ്യത്യസ്തകളോടെ അവതരിപ്പിക്കരുതെന്ന് ബാലു നാടകകൃത്തുക്കളെ ഉദ്ബോധിപ്പിക്കുന്നു. നാടകത്തിൽ ഐക്യത്രയം അനുപക്ഷണീയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിയമങ്ങൾ അനുസരിക്കാൻ എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്നത് യുക്തി വിചാരമാകുന്നു. എല്ലാം അലങ്കൃതമായിരിക്കണമെന്നും നിയോ ക്ലാസിസ്റ്റുകൾ കരുതുന്നു. കവി ഒരിക്കലും ഔചിത്യം വെടിയാൻ പാടില്ല. പേജ് 85. നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഫ്രഞ്ച് സാഹിത്യം ഇതര യൂറോപ്യൻ സാഹിത്യങ്ങളും സർഗാത്മകതും ആയിരുന്നു ഇല്ലെന്ന് വേണം പറയുക. പഴയ ഫോർമുലയിൽ കൃതികൾ പടച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാരെയാണ് ആ കാലത്ത് നാം കാണുക. വോൾട്ടേറെ പോലെയുള്ള ഒരു മനീഷ എഴുതിയ സാഹിത്യകൃതികൾക്ക് പോലും ഈ ദുർവിധിയിൽ നിന്നും രക്ഷ നേടാനായില്ല. എല്ലാം കൃത്യം, സന്തുലിതം, പണിക്കുറ തീർന്നവ. പക്ഷേ വായനക്കാരൻ മുഷിയുന്നു. എല്ലാം ഒരേ അച്ചിൽ വാർത്ത ആൾരൂപങ്ങൾ. പതിനെട്ടാം നൂറ്റാണ്ട് ലോകചരിത്രത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നുവെന്ന് നമുക്കറിയാം. സാഹിത്യത്തിന് വെളിയിലുള്ള ലോകം അതിവേഗം മാറിക്കൊണ്ടിരുന്നു. രാഷ്ട്രതന്ത്രപരമായ പുത്തൻ സിദ്ധാന്തങ്ങൾ ജനഹൃദയങ്ങളെ ആകർഷിച്ചു. 18th century അവസാനത്തോടെ ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കുന്നു. റാഡിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്താ പദ്ധതികളും സാഹിത്യ യഥാസ്ഥിതിത്വവും ഒത്തുപോകുന്ന വിചിത്രമായ കാഴ്ചയാണ് ആ നൂറ്റാണ്ടിൻ്റെ അറുതിയിൽ നാം കാണുക. ഈ വൈരുദ്ധ്യത്തിന് ഉദാഹരണമായി വോൾട്ടേറെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എഴുത്തിൽ അദ്ദേഹം പഴയ വ്യവസ്ഥയുടെ പരിരക്ഷകനായിരുന്നു. ജീവിതവൃത്തിയിലാകട്ടെ, പഴമകളോട് അദ്ദേഹം പടവെട്ടി. ഈ വൈരുദ്ധ്യത്തിന് ഒരപവാദം റൂസോ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ ജാതകകഥയുടെ ഭാഗം തന്നെയാണ്. നിയോ ക്ലാസിസം ഇംഗ്ലണ്ടിലേക്ക് ചെന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇംഗ്ലീഷ് നിയോ ക്ലാസിക്കൽ കാലഘട്ടം 1660 ആരംഭിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒരു തർക്കം വരാം. മിൽട്ടൺ മഹത്തായ കൃതികൾ എഴുതുന്നത് 1660 ശേഷം മാത്രമാണ്. അദ്ദേഹവും നിയോ ക്ലാസിസ്റ്റോ? മിൽട്ടൺ തീർച്ചയായും നിയോ ക്ലാസിസ്റ്റ് അല്ല. അദ്ദേഹം ഒരു നവോത്ഥാന കവിയാണ്. പഴയ കാലത്തിൽ തന്നെ വേണം നാം മിൽട്ടനെ പ്രതിഷ്ഠിക്കേണ്ടത്. നിയോ ക്ലാസിസം വന്നടഞ്ഞിട്ടും ഈ നവോത്ഥാന മനുഷ്യൻ ആ വഴിക്ക് ചുവടുവെച്ചില്ല. 18th century അസ്തമയ ദിശയിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും റൊമാൻറ്റിസത്തിൻ്റെ ചാഞ്ഞു തുടങ്ങിയിരുന്നു. തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് പോലുള്ള രചനകൾ തുടർന്ന് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തെ കെൽട്ടിക് സ്കാൻഡോലിവിയൻ ഐതിഹ്യങ്ങൾ സ്വാധീനിച്ചു. ഫ്രഞ്ച് സാഹിത്യ ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാൽപ്പനിക പൂർവാവസ്ഥ തെളിഞ്ഞു വരികയായിരുന്നു. ഫ്രഞ്ച് നിയോ ക്ലാസിസത്തിന് എതിരായ സ്വരങ്ങൾ ജർമ്മനിയിലും ഇക്കാലത്ത് ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. 1660 1800 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നിയോ ക്ലാസിസം പ്രഭാവം ചെലുത്തിയത്. ഡ്രൈഡൻ, പോപ്പ്, ഗോൾഡ് സ്മിത്ത്, സ്വിഫ്റ്റ്, അഡീസൺ, ജോൺസൺ മുതലായ എഴുത്തുകാരെ നിയോ ക്ലാസിസ്റ്റുകളായി കണക്കാക്കാം. പേജ് 86. 18th century നോവൽ എഴുത്തുകാർ മാത്രമാണ് നിയോ ക്ലാസിസത്തിൻ്റെ പിടിയിൽ പെട്ടുപോകാതെ രക്ഷപ്പെട്ടത്. നോവലിന് ക്ലാസിക്കൽ മാതൃകകൾ ലഭ്യമായിരുന്നില്ലല്ലോ.